بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. أما بعد، العقيدة الواسطية. يدنا شيخ الإسلام ابن تيمية رحمه الله دهت لكتاب لنا الله عند معية توجبكنا آيات لنا أمر بارد ورنا سورة الحديد لعلامة آيات الله سبحانه وتعالى بارد. هو الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. هو الذي أبنى أقولنا أدواء الله أقولنا خلق السماوات والأرض أقاشا غليم بوميهم سرطة شوان في ستة أيام عارض وسنغل الله ثم استوى على العرش എന്നിട്ട് അവൻ അവന്റെ അർശിനു മുകളിലായിരിക്കുന്നു. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ അവന്റെ മഹത്തായ സിംഹാസനമാകുന്ന അർശിനു മുകളിലാകുന്നു. യഅലമുമായി രുജു ഫിൽ ആർം, ഭൂമിയിൽ എന്തൊക്കെ പ്രവേശിക്കുന്നോ അതവൻ അറിയുന്നു. ഒമയ ഖുറുജു മിൻഹ, ഭൂമിയിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടോ അതും. ഒമയഞ്ചുലു മിന ശമ, മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നതും. ഒമയ അർജു ഫിഹ, മുകളിലേക്ക് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതും. ഇതെല്ലാം അള്ളാഹു അറിയുന്നു. വഹുവ മഅകും ഐനമ കുന്തും, അവൻ നിങ്ങളോട് കൂടെയുണ്ട്. ഐനമ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവൻ ഏറ്റവും നന്നായി എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ബസീറാകുന്നു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അർശിനു മുകളിലാണെന്നും, വഹുവ മഅകും ഐനമ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞു. രണ്ടും ഒരുമിച്ച് പറഞ്ഞു. അള്ളാഹു അവന്റെ അർശിനു മുകളിലാണെന്നും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും. അയിനല്ലാഹ്, എവിടെയാണ് അള്ളാഹു? അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. അതാണ് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാലുള്ള ഉത്തരം. എന്നാൽ അവന്റെ മഅയ്യത്ത്, അവൻ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അള്ളാഹു എല്ലാവരോടും കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നോ ഭൂമിയിൽ അവൻ ഹുലൂലായിട്ടുണ്ടെന്നോ അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ വിശ്വസിക്കൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫറാകുന്നു. മറിച്ച് അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ അവൻ ഓരോരുത്തരോടും കൂടെയുണ്ട്. അവന്റെ ഇൽമു കൊണ്ടും അവന്റെ ഖുദറത്ത് കൊണ്ടും അവന്റെ അറിവ് കൊണ്ടും അവന്റെ കഴിവ് കൊണ്ടും അവന്റെ ഇഹാത്തത്ത് കൊണ്ടും അവൻ എല്ലാവരെയും വലയം ചെയ്തു വയ്ക്കുന്നവനാകുന്നു എന്ന നിലക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏഴാകാശങ്ങളും ഭൂമിയും എല്ലാം അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരാളുടെ കൈവെള്ളയിൽ കുറച്ച് തരിമണികൾ എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് അള്ളാഹു ഈ അർത്ഥത്തിൽ എല്ലാവരോടും കൂടെയുണ്ട്. അതാണ് ആമ്മായ മഅയ്യ, എല്ലാവരോടും അള്ളാഹു കൂടെയുള്ള മഅയ്യ. എന്നാൽ ഖാസായ ഒരു മഅയ്യത്തുമുണ്ട്. ഖാസായ മഅയ്യ, പ്രത്യേകമായി കൂടെ ഉണ്ടാവുക, അത് ഈ പറഞ്ഞ പൊതുവായി കൂടെ ഉണ്ടാവുക എന്നതിനോടൊപ്പം ബിന്നസ്രി വത്തഈദ്, അള്ളാഹുവിന്റെ സഹായവും അവൻ നൽകുന്ന പിൻബലവും കൊണ്ടവൻ കൂടെയുണ്ട് ചിലരുടെ കൂടെ. അത് രണ്ടു തരത്തിലാണ് മഅയ്യ ഖാസ, രണ്ടു തരത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്ന്, അവൻ കൂടെയുണ്ട് ചില വ്യക്തികളുടെ, അവരുടെ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഈ അർത്ഥത്തിൽ. ചിലത് മറ്റു, രണ്ടാമത്തേത് ചില വസ്ഫ്, ചില വിശേഷണങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. ആ വിശേഷണമുള്ള എല്ലാവരുടെയും കൂടെയും റബ്ബുണ്ട്. വ്യക്തികളുടെ കൂടെ പറഞ്ഞത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖിനോട് തൊട്ടു ശേഷം വരുന്ന ആയത്തിൽ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, വ്യസനിക്കണ്ട, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും കൂടെ ആമായ മഅയ്യത്തിനോടൊപ്പം അള്ളാഹു എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ സഹായവും പിൻബലവും കൊണ്ട് അവൻ കൂടെ ഉണ്ട്. എന്നാൽ ഇന്നല്ലാഹു മഅ അല്ലദീനത്തഖവ അല്ലദീനഹും മുഹ്സിനൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെയും നന്മ പ്രവർത്തിക്കുന്നവരുടെയും കൂടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിച്ചിട്ടല്ല, ഈ ഗുണങ്ങളുള്ള ഈ വസ്തുള്ള എല്ലാവർക്കും ബാധകമാണ്. നോക്കൂ, ഇബ്നു തൈമിയ റഹിമഹുള്ള അള്ളാഹുവിന്റെ ആയത്തുകളിൽ അടുത്തതായി ഉദ്ധരിക്കുന്നത് സൂറത്തു അൽ മുജാദലയിൽ ആയത്തൻ മാ യകൂനു മിൻ നജ്വാ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസതിൻ ഇല്ലാ ഹുവ സാദിസുഹും ولا ادنى من ذلك ولا اكثر الا هو معهم اينما كانوا ثم ينبئهم بما عملوا يوم القيامه ان الله بكل شيء عليم ما يكون നടക്കുകയില്ല മിൻ നജ്വ ഒരു നജ്വയും നജ്വ എന്നാൽ രഹസ്യമായ സംഭാഷണം കുറച്ചാളുകൾ കൂടെ ഇരുന്ന് രഹസ്യമായി സംസാരിക്കുക അതിനാണ് നജ്വ എന്ന് പറയുക. സലാഫത്തിൻ മൂന്നു പേരുടെ ഒരു രഹസ്യം സംഭാഷണം നടക്കുന്നില്ല, ഇല്ലാഹു അറാബിഹും നാലാമനായി അവിടെ അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. മൂന്നു പേര് സകാര്യമായി സംസാരിക്കുന്നുണ്ടോ? ഒരു മൂന്നു പേരല്ല, നാലാമനായ റബ്ബ് അവരുടെ കൂടെ ഉണ്ട്. വലഹംസത്തിൻ അഞ്ചു പേര് സംസാരിക്കുന്നില്ല, ഇല്ലാഹു അസാദിസുഹും ആറാമനായി അവിടെ അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. വല അദ്നാമിൻ ദാലിക് അതിൽ കുറച്ചോ വല അക്സർ അതിൽ കൂടുതലോ ഇല്ല, ഇല്ലാഹു മഅഹും ഐനമാക്കാനും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഐനമാക്കാനും അവരെവിടെയായിരുന്നു? അപ്പൊ മൂന്നും അഞ്ചും അള്ളാഹു പറഞ്ഞു, എന്നിട്ട് റബ്ബ് പറഞ്ഞു അതിൽ കുറവോ അതിൽ കൂടുതലോ ആകട്ടെ അവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. ثم ينبئهم بما عملوا يوم القيامه പിന്നീട് ينبئهم അള്ളാഹു അറിയിക്കും അവരെ, ബിമ അമിലു അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്. യൗമൽ ഖിയാമ ഖിയാമത്തു നാളിൽ ഇന്നല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം അല്ലാഹു എല്ലാം അറിയുന്ന അലീമാകുന്നു. അപ്പൊ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് അല്ലാഹു അവന്റെ കൂടെ ഉണ്ട് എന്നതിനെ. റബ്ബ് അറിയാതെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് റബ്ബുള്ളത്, എന്നാൽ അവന്റെ ജലാലത്തിനും ആളമത്തിനും യോജിച്ച രൂപത്തിൽ അവൻ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. അതിനർത്ഥം അവൻ ഭൂമിയിൽ ഇറങ്ങിയെന്നോ പടപ്പുകളുമായി അവൻ കൂടിക്കലർന്നോ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നവനോട് പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വതആല ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ തുപ്പുകയാണെങ്കിൽ എങ്ങോട്ട് തുപ്പരുത്? മുന്നിലേക്ക് തുപ്പരുത്, വലതുഭാഗത്തും തുപ്പരുത്, ഇടതുഭാഗത്ത് അവന്റെ ഇടത് കാലിനടിയിലേക്ക് തുപ്പിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം പഴയകാല മസ്ജിദുകൾ ഇതുപോലെയുള്ളതല്ല, അത് ഇതുപോലെ ഉള്ളതല്ലെന്ന് നമുക്കറിയാലോ. അത് വെറും പൂഴിയാണ്, മണലാണ് താഴെ, മണ്ണാണ് താഴെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതുപോലെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാൾ മസ്ജിദിൽ തറയിൽ തുപ്പാൻ പാടുണ്ടോ? പാടില്ല, അത് മസ്ജിദ് വൃത്തികേടാക്കാനാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില ഹദീസുകളിൽ, റസൂലിന്റെ ഹദീസിൽ തന്നെ വന്നിട്ടുള്ളത് പോലെ, അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ വസ്ത്രത്തിലാക്കിക്കൊള്ളട്ടെ, അവന്റെ കയ്യിലുള്ള തുണിയിലോ എന്തിനെങ്കിലും അവൻ ചെയ്തു കൊള്ളട്ടെ. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് കാരണം പറഞ്ഞത് മുന്നിലേക്ക് തുപ്പരുത്, നിസ്കരിക്കുന്നവന്റെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് പറഞ്ഞു. അതിനർത്ഥം അള്ളാഹു ഭൂമിയിൽ ഇറങ്ങി എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ അവൻ നിസ്കരിക്കുന്നവന്റെ മുന്നിലുണ്ട്. അള്ളാഹു ഭൂമിയിൽ പടപ്പുകളോട് കൂടെ ഇറങ്ങി എന്നല്ല, അവൻ മുകളിലാണ് എന്നതിന് ഇതൊരിക്കലും എതിരുമല്ല. കാരണം അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല കാര്യം. ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി. ആരെങ്കിലും നിസ്കരിക്കുന്ന ഒരാൾ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അസ്നാ അലൈ അബ്ദി. ഇങ്ങനെ ഓരോന്നിനും ഉത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര പേര് നിസ്കരിക്കുന്നു, ഒരു നേരം ഒരേ സമയത്ത്. പക്ഷെ അള്ളാഹുവിന് പ്രയാസമുണ്ടോ ഓരോരുത്തരോടും ഈ ജവാബ് പറയാൻ? ഒരിക്കലുമില്ല. അള്ളാഹുവിന് കഴിവുള്ളവനാണ് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ മഈയ. അതുപോലെ വഖൗലിഹി തആല ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, തൊട്ടുമുമ്പുള്ള രണ്ടായത്തിലും ഉള്ള മഈയ ആമ്മായ മഈയത്താണ്. അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട്. നരീ ആയത്തിൽ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. ലാ തഹ്സൻ, ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹു മഅനാ, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. അവർ രണ്ടുപേരും ഗാറു സൗറിലായിരിക്കാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞത്. അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകവെ സൗർ ഗുഹയിൽ അവരൊളിച്ചു താമസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുകളിലേക്ക് നോക്കുമ്പോൾ മുഗൾ ഭാഗത്തുകൂടെ നബിയെയും അബൂബക്കറിനെയും തേടി വന്ന ഖുറൈശികളുടെ ആളുകൾ നടക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അവരൊന്ന് താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് നോക്കിയാൽ നമ്മെ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ളന്നുക ബിസ്നൈനി, അല്ലാഹു സാലിസുഹുമാ, എന്താണ് അബൂബക്കർ അല്ലാഹു മൂന്നാമതായി ഉള്ള സഹായവുമായി കൂടെയുള്ള രണ്ടുപേരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നു? അല്ലാഹു അവർക്ക് ആ സമയത്ത് സക്കീനത്ത് ഇറക്കി കൊടുത്തു, അല്ലാഹു അവരെ സഹായിച്ചു. അല്ലാഹുവിന്റെ കിതാബിൽ അവൻ പറഞ്ഞ കാര്യമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, അവിടുന്ന് തന്റെ കൂട്ടുകാരനോട്, തന്റെ സാഹിബിനോട് ഇത് പറഞ്ഞ സന്ദർഭം. ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ്, കൂട്ടുകാരൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഖൗലിഹി ഇന്നനി മഅകുമാ അസ്മഉ വഅറാ, ഇതും ഇതുപോലെ അല്ലാഹു പറഞ്ഞതാണ്. സൂറത്തു താഹയിൽ ആയത്താണ്. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ട്. അസ്മഉ വഅറാ, കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ലത്, ഇത് ഖാസായ മഅയ്യത്താണ്, ഖാസതായ മഅയ്യത്താണ്. ഇത് അല്ലാഹു പറഞ്ഞത് മൂസാ നബിയോടും ഹാറൂനിനോടുമാണ് അലൈഹിം അസ്സലാത്തു വസ്സലാം. ഫിറൌനിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവെ അവൻ ക്രൂരനാണ്, അവൻ ഞങ്ങളെ കൊന്നുകളയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ ചെല്ലുക, ഇന്നനി മഅകുമാ അസ്മഉ വഅറാ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. അസ്മഉ വഅറാ, കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും. അള്ളാഹുവിന്റെ നബിമാർക്ക് അള്ളാഹു ഇസ്മത്ത് നൽകിയിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ച സമയം, അവരുടെ റിസാലത്ത് പൂർത്തിയാക്കുന്ന സമയം വരെ അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ച സമയം വരേക്കും അള്ളാഹുവിന്റെ നബിമാരെ യഹൂദികൾ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച സമയത്താണത്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെ സംഭവിക്കണമെന്ന്. വഖൗലുഹു ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, ഇതും മഈയ ഖാസതാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഇതൊരു വിശേഷണത്തിന്റെ കൂടെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. രണ്ട് വ്യക്തികളുടെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കൂടെയല്ല. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഉണ്ട്. മഅല്ലദീന തഖവ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ കൂടെ. വല്ലദീന ഹും മുഹ്സിനൂൻ, ഇഹ്സാനിന്റെ ആളുകളുടെയും കൂടെ അള്ളാഹു ഉണ്ട്. ഇഹ്സാൻ എന്നാൽ അൻ തഅബുദു അല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും അവനോടുള്ള ഇജ്ലാലും അവനോടുള്ള അവനെ മഹത്വപ്പെടുത്തലും കൊണ്ട്, ആ താല്പര്യം കൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യലും അവനെ പേടിച്ച് ജീവിക്കലുമാണ്. അത് മുന്തിയ മർത്തവയാണ്. അത് സാധിക്കാത്തവൻ റബ്ബവനെ ഏത് സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് അവൻ ഒരു നിമിഷത്തേക്ക് പോലും മറഞ്ഞിരിക്കാൻ അവന് കഴിവില്ല എന്ന് മനസ്സിലാക്കി പേടിയോടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, ഇതാണ് എഹ്സാൻ, ഇതാണ് എഹ്സാൻ. അതുപോലെ പടപ്പുകൾക്ക് എഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഏത് കാര്യത്തിനും എഹ്സാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദിബഹത്തിൽ പോലും, അറവിൽ പോലും. ഫൈദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദിബഹ, നിങ്ങൾ അറക്കുകയാണെങ്കിൽ എഹ്സാനോടെ അറക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ എഹ്സാൻ ഏത് കാര്യത്തിലും ഉണ്ട്. അങ്ങനെയുള്ള മുഹ്സിനുകളെയും മുത്തഖികളെയും അവരുടെ കൂടെ അള്ളാഹു ഉണ്ട്. അള്ളാഹു കൂടെ ഉണ്ടായവനെ പിന്നെ അവനെന്ത് പേടിക്കാനാണ്? അള്ളാഹു കൂടെ ഉണ്ടായാൽ പിന്നെ ആര് അവന്റെ കൂടെ ഇല്ലെങ്കിൽ എന്താണ്? അള്ളാഹു അവന്റെ കൂടെ ഇല്ലേ, പിന്നെ ആരൊക്കെ അവന്റെ കൂടെ ഉണ്ടായിട്ട് കാര്യമെന്ത്? അപ്പൊ അള്ളാഹു കൂടെ വേണോ? അള്ളാഹുവിനെ സൂക്ഷിക്കുക, എഹ്സാനിന്റെ നന്മയുടെ ആളുകളാവുക. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ മഅയ്യ അതിന് തെളിവുണ്ട്. അടുത്തത് വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. വസ്ബിറു, നിങ്ങൾ സബർ കൈക്കൊള്ളുക, ക്ഷമിക്കുക. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അള്ളാഹു സാബിറുകളുടെ ക്ഷമാശീലരുടെ കൂടെയാണ്. സബർ അള്ളാഹുവിന്റെ മഅയ്യത്ത് കിട്ടാനുള്ള വലിയ കാരണമാണ്. സബർ എന്നാൽ ഹബ്സുൻ നഫ്സി അനിൽ ജസ, ഹബ്സുൻ നഫ്സി അനിൽ ജസ, സ്വന്തം നഫ്സിനെ വേവലാതിയിൽ നിന്ന്, പൊറുതികേടിൽ നിന്ന് പിടിച്ചു വെക്കുക, അതാണ് സബർ. നഫ്സിനെ പൊറുതികേട് കാണിക്കുന്നതിൽ നിന്ന്, ജസയിൽ നിന്ന്, ജസ ആണ് സബറിന്റെ വിപരീത, ജസ പൊറുതികേട് കാണിക്കുക, അതിൽ നിന്ന് അവനവനെ പിടിച്ചു വെക്കുക എന്നതാണ് സബർ. അത് പ്രധാനമായും മൂന്ന് കാര്യത്തിലാണ് ഉള്ളത്. ഒന്ന്, നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഖൈർ ചെയ്ത് പൂർത്തിയാക്കാൻ സബർ വേണം. രണ്ടാമത്തേത് ഹറാമുകൾ ഒഴിവാക്കുന്ന വിഷയത്തിൽ, ഹറാമുകൾ ഒഴിവാക്കുന്ന വിഷയത്തിൽ സബർ വേണം. സബറുള്ളവന് മാത്രമേ അവന്റെ ഹവയെ ഹറാമിൽ നിന്ന് പിടിച്ചു വെക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിധിയിൽ അതിൽ വേദനിപ്പിക്കുന്ന വല്ലതും ഉണ്ടായാൽ സബർ ചെയ്യുക. ഇതാണ് പ്രധാനപ്പെട്ട സബർ. ഒന്ന്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനുള്ള സബർ. രണ്ട്, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കാനുള്ള സബർ. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിധിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന വല്ലതും ഉണ്ടായാൽ അതിലുള്ള സബർ. അതിന്റെ പ്രതിഫലം തുറവിയാണ്, അള്ളാഹു ആ പ്രയാസം നീക്കിത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് പറഞ്ഞ ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ വന്നു, സഹായം അത് സബറിന്റെ കൂടെയാണ്. സഹായം എന്നത് സബറിന്റെ കൂടെയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ പിന്നാലെ സഹായം വരിക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്കും സബറിനോളം വലിയ ഒരു അതാ, അള്ളാഹുവിന്റെ സമ്മാനം വേറെ കിട്ടിയിട്ടില്ല, സബറിനോളം വലിയ ഒരു അതാ വേറെ കിട്ടാനില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ യതസബ്ബറു യുസബ്ബിഹുല്ലാഹ്, ആരെങ്കിലും സബർ പരിശീലിച്ചാൽ അള്ളാഹു അവന് സബർ നൽകുന്നതാണ്. സബർ അവൻ പരിശീലിച്ചെടുത്തു, അവൻ അവന്റെ സ്വഭാവം സബർ അല്ലായിരുന്നിട്ടും പരിശീലിച്ചു, പരിശീലിച്ചത് നേടിയെടുത്തു. ചില ആളുകൾക്ക് അള്ളാഹു അവരുടെ ജിബില്ലത്തിൽ തന്നെ, അവരുടെ സ്വാഭാവികമായ സ്വഭാവത്തിൽ തന്നെ സബർ നൽകും. അവരൊന്നും പഠിച്ചിട്ടോ അതിനെ ശ്രമിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല, പൊതുവെ അവർ സബറിന്റെ ആളുകളായിരിക്കും. അത് അൽഹംദുലില്ലാ, അങ്ങനെ ഉണ്ടായ വലിയ ഖൈറാണ്. അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമ അല്ലാഹ്, താങ്കളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവമുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹിൽമു വൽ അനാഹ്. അൽഹിൽമു വൽ അനാഹ്, ഹിൽമ് എന്നാൽ അതിന് രണ്ടർത്ഥമുണ്ട്, പക്ഷെ അത് രണ്ടും വിപരീതമായ അർത്ഥമല്ല. ഹിൽമ് എന്നാൽ ഒന്ന് ബുദ്ധി എന്നാണ്, വിവേകം. രണ്ട്, സഹനം. ഇത് രണ്ടും പരസ്പരം വിരുദ്ധമായതല്ല. കാരണം ഒരുത്തന് സഹിക്കാൻ ഉള്ള കഴിവില്ലെങ്കിൽ ബുദ്ധിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അനാഥ് എന്നാൽ പിന്നെ എടുത്തു ചാടാതിരിക്കുക, അവധാനതയോടെ നോക്കി ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക, വാക്കുകൾ പറയുക, അതാണ് അനാഥ്. അൽഹിൽമു വൽ അനാഥ്, ഇത് രണ്ടും താങ്കൾക്കുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുൽ ഖൈസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓ നബിയെ, ഇത് എനിക്ക് ഞാൻ നേടിയെടുത്തതാണോ, അല്ല അള്ളാഹു മുമ്പേ എന്റെ പടപ്പിൽ വെച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു താങ്കൾ ഈ രണ്ട് സ്വഭാവത്തിലായിട്ടാണ് പറിച്ചത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി, അവൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ഖുലുഖ് നൽകിയ, അതിലായി എന്നെ പടച്ച റബ്ബിനാണ് സ്തുതി. അങ്ങനെയുള്ളവരല്ലാത്തവർ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും സബർ പരിശീലിക്കുകയും ചെയ്താൽ ബിഇദ്നില്ലാഹി വസൗഫീഖ് അള്ളാഹു അവർക്ക് സബർ നൽകും. വമയ തസബ്ബർ ഷബ്ബറുല്ലാഹ്, ആര് സബർ പരിശീലിച്ചോ അള്ളാഹു അവന് സബർ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. ഇൽമ് എന്നാൽ ബിത്തഅല്ലും, പഠിച്ചു മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്, വെറുതെ കിട്ടുകയില്ല. യഹ്യ ഇബ്നു അബി കസീർ അൽ യമാമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ലാ യുസ്തതാഉൽ ഇൽമു അർറാഹത്തിൽ ജിസ്മ്, തടി വെറുതെ ഇരുന്നാൽ ഇൽം കിട്ടുകയില്ല, നല്ല റാഹത്തിൽ കിട്ടുകയില്ല. അതിന് മെനക്കെടേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, കണ്ണും കാതും കൽബും അതിന് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു നൽകും. ഇന്നമല്ല ഇൽമു ബിത്തഅല്ലും, ഇൽം എന്നാൽ ബിത്തഅല്ലും, പഠിച്ചു മാത്രം കിട്ടുന്നതാണ്. സൂഫികൾ പറയുന്നത് പോലെ ഇൽഹാമായി കിട്ടുകയില്ല. അവർക്ക് എന്താണ്, ഇൽമ് ഇൽഹാമായി കിട്ടും എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ഇൽമ് ചത്ത ഇൽമാണ്, ഞങ്ങളുടെ ഇൽമ് ജീവനുള്ള ഇൽമാണ്. കാരണം അവർ പറയും, നിങ്ങളെ ഇൽമ് എന്താ, നിങ്ങളെ ഇൽമ് ചത്ത ഇൽമ്, നിങ്ങൾ പഠിക്കുന്ന ആരെന്നാണ്? ഇമാം ബുഖാരിയുടെ ഹദീസ്. ഇമാം ബുഖാരി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ബുഖാരിയുടെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അദ്ദേഹം കേട്ട സഹാബി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നിങ്ങളെ ഇൽമ് ചത്ത ഇൽമാണ്, ഞങ്ങളുടെ ഇൽമ് ജീവനുള്ള ഇൽമാണ്. കാരണം നമ്മൾ ഇൽമ് എടുക്കുന്നത് ഹയ്യായ അള്ളാഹുവിനെ നേരിട്ടാണ്, ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിനെ നേരിട്ടാണ്. സ്വരീഹായ കുഫ്റാണിത്. ഈ വാദമുള്ളവൻ ഇസ്ലാമിന്ന് പുറത്തു പോകും എന്ന് പണ്ഡിതന്മാരൊരു സംശയമില്ലാതെ, ഒരു സംശയത്തിനും ഇടയില്ലാതെ പറഞ്ഞ കാര്യമാണ്. ഈ ആളുകൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഉലമാക്കുന്നവരെ, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം ഫതഹുൽ ബാരിയിൽ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിർ നബിയുടെ കൂടെ, ഖദിർ ഔ ഖിദിർ രണ്ടു രൂപത്തിലും പറയാം, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര പോയ സംഭവമുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. നമുക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാം. ആ സംഭവം സൂഫികൾ തെളിവാക്കും. എന്തിന്? സൂഫികൾ ഒന്നും ചെയ്യും, ചോദിക്കാൻ പാടില്ല. മൂസാ നബിയോട് ഖദിർ ചോദിക്കരുതെന്ന് പറഞ്ഞതുപോലെ അതൊരിക്കലും ശരിയല്ല. കാരണം ഖദിർ അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന നബിയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരിയാഴ്ച വേറെ, ഖദിറിന്റെ ശരിയാഴ്ച വേറെ. എന്നാൽ ഈ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാൾക്കും അങ്ങനെ പറയാൻ പാടില്ല എനിക്ക് നബിയുടെ ശരിയാഴ്ച ബാധകമല്ല എന്ന്. സൂഫികൾ അങ്ങനെ പറയും, അവരെല്ലാ തോന്നിവാസങ്ങളും ചെയ്യും, കള്ളുടിക്കും, തേനാന്ന് കൂട്ടിയാൽ മതി, നിസ്കരിക്കൂല, മകത്ത് നിസ്കരിക്കുന്നുണ്ടെന്ന് കൂട്ടിയാൽ മതി എന്നാണ് അവർ പറയുക. മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുള്ള അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചു പോയ മഹാനായ ഒരു ആലിമാണ്. അദ്ദേഹം ശംഖീത്തിലായിരുന്നു, ആഫ്രിക്കൻ നാടുകളിൽ ഒരു നാട്ടിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യമായി സൗദിയിൽ വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ സാദി റഹിമഹുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നാസർ സാദിയോട് ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഈ സൂഫി തരീഖത്തിലെ ഒരുപാട് ശേഖന്മാരുണ്ട്, അപ്പോൾ അവർ നിസ്കരിക്കൂല. ചോദിച്ചാൽ പറയും നമ്മുടെ മക്കത്ത് നിസ്കരിക്കുന്നുണ്ട്, ഷേഖ് അവിടെ നിസ്കരിക്കുന്നുണ്ട്, മക്കത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മദീനയിൽ നിസ്കരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നാസർ സാജി റഹിമഹുള്ള അദ്ദേഹം വളരെ ബസീത്തായ, വളരെ സിമ്പിളായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെ ശരിയാവും, അവിടുത്തെ അടുത്ത് സമയം ഒന്നല്ലല്ലോ, അവിടുത്തെ നിസ്കാരത്തെ സമയത്ത് നിസ്കാരം വേറെ വേറെ സമയത്തല്ലേ, അപ്പം അതെങ്ങനെ ശരിയാവും എന്നാണ് നാസർ സാജി റഹിമഹുള്ള അദ്ദേഹം ചോദിച്ചത്. അപ്പം ഇദ്ദേഹത്തിന് ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അത് ശരിയാണല്ലോ, സമയം രണ്ട് സ്ഥലത്ത് ഒന്നല്ലല്ലോ, പിന്നെങ്ങനെ ഇത് ശരിയാവും? ഇതേ കഥ ഇതെല്ലായിടത്തും ഉള്ളതാണ്. കേരളത്തിലുണ്ട്, ഇവിടെയുള്ള പ്രസിദ്ധനായ ഒരു ഔലിയ സി എം അടവ് ഒരു നിസ്കരിക്കൂല എന്നാണ് ചോദിച്ചപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. അപ്പൊ കയ്യിലതാ തെളിയുന്നു, കാബ, കാബയിൽ ഇമാമ മസ്ജിദുൽ ഹറാമിൽ ഇമാമായി ഇയാൾ നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ് കഥകൾ. സുബ്ഹാനല്ലാഹ്, ഇത് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലായിടത്തും ഉള്ളതാണ് ഈ കഥകൾ. അവരതിന് ന്യായം പറയുന്നത് എന്താണ്? അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് നേരിട്ട് ഇൽമു ലഭിക്കുന്നു, ഒരിക്കലും ശരിയല്ല, അങ്ങനെ കിട്ടുകയില്ല, അത് കുഫറിന്റെ വാദമാണ്. ഇന്നമല ഇൽമു ബിത്തഅല്ലും, ഇൽമ് എന്നാൽ പഠിച്ചു മാത്രം കിട്ടുന്നതാണ്. വൈന്നമൽ ഹിൽമു ബിത്തഹല്ലും, സഹനം അത് സഹിച്ചു മാത്രം കിട്ടുന്നതാണ്. ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും, അത് സഹിച്ചു കിട്ടുന്നതാണ്, അത് പടിപടിയായുള്ള ഹിൽമിലൂടെ. ഹിൽമ എന്ന മഹത്തായ സ്വഭാവം ഓരോരുത്തർക്കും കിട്ടും എന്നാണ്. വസ്ബിറു ഇന്നല്ലാഹ മഅ സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുക, ഇന്നല്ലാഹ മഅ സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. وقوله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. ഈ ആയത്ത് നോക്കൂ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, എത്ര എത്ര ചെറിയ സംഘങ്ങളാണ് ഗലബത് പരാജയപ്പെടുത്തിയിട്ടുള്ളത്, ഫിഅത്തൻ കസീറത്തൻ, എത്രയോ വലിയ വലിയ സംഘങ്ങളെ, എത്ര എത്ര ചെറിയ സംഘങ്ങളാണ് എത്രയോ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്, ബിഇസ്നില്ലാഹ്, അള്ളാഹുവിന്റെ സഹായത്തോടെ, അള്ളാഹുവിന്റെ അനുമതിയോടെ, അല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് ജാലൂത്തുമായുള്ള യുദ്ധത്തിനെ കുറിച്ചുള്ള ആയത്താണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ യുദ്ധത്തിൽ ഒരു സൈനികനായിരുന്നു. ബനു ഇസ്രായേലർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം, ഒരുപാട് കാലശേഷം, അവർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനോട് ചോദിച്ചു. തഫ്സീറുകളിൽ ആ പ്രവാചകന്റെ പേര് ഷംവീൽ എന്നാണ് കാണുന്നത്. ഷംവീൽ എന്നാണ് ആ നബിയുടെ പേര് കാണുന്നത്. ബനു ഇസ്രായേലർ അതിന് കണക്കാ പേര് അവർ പറയും. ഷംവീൽ എന്ന പേരിന് സമാനമായ പേര് അവർ പറയാറുണ്ട് നബിയായി. ഷംവീൽ പ്രവാചകനോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മലിക്കൊരു രാജാവിനെ ഏർപ്പെടുത്തി തരണം, ആ ഭരണാധികാരികൾക്ക് കീഴിൽ കുഫാറുകളോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ. അപ്പൊ ഈ നബി ചോദിച്ചു, അള്ളാഹു നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയാൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുമോ? ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹു നിർബന്ധമാക്കിയാൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുമോ? അവർ പറഞ്ഞു, മാലന അല്ലാ നുഖാതില ഫീ സബീലില്ലാഹി വഖദ് ഉഖരിജ്നാ മിൻ ദിയാരിന വബുനാഇന, യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? ഞങ്ങൾ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ സമ്പത്തിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കാരണം അവരുടെ നാട്ടിൽ നിന്ന് ശത്രുക്കൾ പുറത്താക്കിയിരുന്നു. അങ്ങനെ അള്ളാഹു അവർക്ക് യുദ്ധം നിർബന്ധമാക്കി. താലൂത്ത് എന്ന രാജാവിനെ അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു. ഈ ഷംവീൽ എന്ന നബി പറഞ്ഞു, ഈ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു രാജാവിനെ നിശ്ചയിച്ചിരിക്കുന്നു, താലൂത്തിനെ. അപ്പൊ അവർ പറഞ്ഞു, അന്ന യകൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅത്തൻ മിനൽ മാൽ, ഞങ്ങൾക്ക് മുകളിൽ എങ്ങനെയാണ് താലൂത്തിന് അധികാരം കിട്ടുക? താലൂത്തിന് പൈസ ഇല്ലല്ലോ, പണക്കാരനല്ലല്ലോ, ഞങ്ങളല്ലേ ഈ മുൽക്കിന് കൂടുതൽ അവകാശപ്പെട്ടവർ. അപ്പോ ഈ നബി പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വസാദഹു ബസ്തൻ ഫിൽ ഇൽമി വൽ ജിസ്മ്, അല്ലാഹു അദ്ദേഹത്തിന് കൂടുതലായി വിശാലമായി നൽകിയിരിക്കുന്നു ഇൽമും ജിസ്മും. ഇൽമ് എന്നാൽ അറിവ്, അതുപോലെ ജിസ്മ്, ജിസ്മ് എന്നാൽ ശാരീരികമായ ശേഷിയും അല്ലാഹു അദ്ദേഹത്തിന് നൽകി. അല്ലാഹു തെരഞ്ഞെടുത്താണ്, നിങ്ങളെ ഇങ്ങനത്തെ ന്യായങ്ങളൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം താലൂത്ത് എന്ന രാജാവ് ശത്രുവായ ജാലൂത്ത് എന്ന കാഫറായ രാജാവിനെതിരിൽ ഇവരെയും കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അതിൽ ഒരു സൈനികനായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബി അന്ന് നബിയായിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് അവർക്ക് ആ അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ ഒരു പുഴ കടക്കണമായിരുന്നു, ഒരു ജലാശയം കടന്നു പോകണമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ രാജാവ് പറഞ്ഞു, ഇതിൽ നിന്ന് ആരും കുടിക്കാൻ പാടില്ല, ഇതിൽ നിന്ന് കുടിച്ചവർ പിന്നെ എന്തില്ല, അവർ യുദ്ധത്തിന് വരികയില്ല. ഇല്ല മാന തറഫ കുറുഫ തമ്പിയത, ഒരു കോരൽ കോരി കുടിച്ചവരൊഴികെ, അതിൽ കൂടുതൽ ഒരാളും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരിൽ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ മാത്രം ബാക്കിയായി. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ദുനിയാവ് ഈ താലൂത്തിന്റെ പുഴ പോലെയാണ്, ആ ഒരു ഗുർഫത്ത് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കുടിച്ചവിടെ പെട്ടുവോ? എന്നാൽ അതിൽ കൂടുതൽ മയങ്ങിയാൽ ദുനിയാവ് അവിടെ പിടിച്ചു നിർത്തി കളയും ആക്കരത്തിൽ നിന്ന്, മയങ്ങിപ്പോകരുത്, ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്ന്. ഈ പുഴ പോലെയാണ് ദുനിയാവ് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അവർ വളരെ കുറച്ചു പേർ മാത്രമായി. അപ്പൊ അവർ പറഞ്ഞു, ജാലൂത്തിന്റെ വലിയ സൈന്യത്തെ കണ്ടപ്പോ അവർ ചിലർ പറഞ്ഞുപോയി, ലാ താഖത്ത ലനാ അൽയൗമ ബിജാലൂത വ ജുനൂദ, ഞങ്ങൾക്ക് ഇന്ന് ജാലൂത്തിനെയും സൈന്യത്തെയും തോൽപ്പിക്കാനുള്ള ശക്തിയില്ലല്ലോ എന്ന് പറഞ്ഞുപോയി. അപ്പോഴാണ് അവരിൽപ്പെട്ട അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നുറച്ചു വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞത്, കം മിം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ, എത്ര എത്ര ചെറിയ ചെറിയ സംഘങ്ങൾ, വലിയ വലിയ സംഘങ്ങളെ അള്ളാഹുവിന്റെ അനുമതിയോടെ തോൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. എന്നിട്ട് അവർ റബ്ബിനോട് ദുആ ചെയ്തു, അള്ളാഹു ഇവർക്കിതിൽ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു തരണേ, റബ്ബന അഫ്രിഗ് അലൈനാ സബ്ര, ക്ഷമ നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ, ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ, ഇവർക്കെതിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നവർ ദുആ ചെയ്തു. മുഫസ്സിറുകൾ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നടന്ന ഗസ്വത്ത് ബദർ, ബദർ യുദ്ധം പോലെയാണ് അത് എന്നാണ്. കാരണം അതേപോലെയായിരുന്നു ഏകദേശം എണ്ണം എന്നാണ്. മുസ്ലിമികളുടെ എണ്ണം അതിനേക്കാളും മൂന്നിരട്ടിയോളം കുഫാറുകളുടെ എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു അവരെ സഹായിച്ചു. വഖതല ദാവൂദു ജാലൂത്ത്, ആ അപ്പുറത്തെ രാജാവായിരുന്ന ജാലൂത്തിനെ, ദുഷ്ടനായ ജാലൂത്തിനെ കൊലപ്പെടുത്തിയത് ഈ സൈന്യത്തിൽ നിന്ന് ദാവൂദായിരുന്നു. വാതാഹുല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അതിനുശേഷം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അധികാരം നൽകി. മുഫസ്സറുകൾ പറയുന്നത് താലൂത്ത് തന്റെ മകളെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. താലൂത്താണ് മുസ്ലിമികളുടെ രാജാവ്. എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന് ശേഷം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മലിക്കായി, രാജാവായി. അള്ളാഹു സുബ്ഹാനഹു വതആല നുബുവത്തും നൽകുകയുണ്ടായി, നബി ആക്കുകയും കൂടി ചെയ്തു. ശേഷം വവരിസ സുലൈമാനു ദാവൂദ്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിയായി. അനന്തരാവകാശിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്വത്തെടുത്തു എന്നല്ല, കാരണം വേറെ മക്കളുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വേറെ മക്കളുണ്ട്. പക്ഷെ എന്തിനാണ് വാരിസായത്? മുൽക്കിലും നുബുവത്തിലും, മുൽക്കിലും നുബുവത്തിലും അധികാരത്തിലും പ്രവാചകത്വത്തിലും വാരിസായി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, എത്ര നല്ല റബ്ബിന്റെ അടിമ, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ച് മടങ്ങുന്ന അവ്വാബായിരുന്നു ദാവൂദും സുലൈമാനും അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു കൂടുതൽ ഫിഖ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയും കൂടുതൽ ഇൽമും മകന് നൽകി, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. അതിൽപ്പെട്ടതാണ് ഒരു കഥ, സഹീഹ് ബുഖാരിയിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും ബനൂ ഇസ്രായേലർക്കിടയിലൊക്കെ വളരെ പ്രസിദ്ധമായ കഥയായതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇത് അറിയാം. രണ്ട് സ്ത്രീകൾ വന്നത് ഒരു കുഞ്ഞിനെയും കൊണ്ട്. എന്ത്, ആരാണ് കുഞ്ഞിന്റെ ഉമ്മ എന്നതാണ് തർക്കം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ കൂടുതൽ വാക്ചാതിരിയുള്ള പെണ്ണിന് വിധിച്ചു എന്നാണ്. അവർ വീണ്ടും തർക്കം തീരാതെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെന്നു. ചെന്ന ഉടനെ സുലൈമാൻ നബി പറഞ്ഞു, ബാളിംഗ് എടുത്ത് ഞാൻ കഷ്ണാക്കി വിധിച്ചേക്കാം. ഉടനെ ഒരു സ്ത്രീ പറഞ്ഞു, വേണ്ട, അത് കൊടുത്തേക്കൂ. അപ്പൊ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ കൊല്ലരുതെന്ന് പറഞ്ഞ സ്ത്രീക്ക് കുഞ്ഞിനെ കൊടുക്കാൻ വിധിച്ചു. അപ്പൊ അതെങ്ങനെയാണ്? ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, സുലൈമാൻ നബി പെട്ടെന്ന് മറുപടി പറഞ്ഞപ്പോ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഉമ്മ അല്ലാത്ത സ്ത്രീ പിന്നെ വേഗം സമ്മതിച്ചു എന്ന്. പെട്ടെന്ന് സുലൈമാൻ എന്നാ കൊടുക്കുന്ന പറഞ്ഞപ്പോ അവർ സമ്മതിച്ചു. ഇങ്ങനെ കൂടുതൽ അള്ളാഹു ഫഹം ഫഫഹംനാഹ സുലൈമാൻ. ഖുർആനിൽ അള്ളാഹു പ്രത്യേകം പറഞ്ഞതാ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം ആ കാര്യം മനസ്സിലാക്കി കൊടുത്തു. വേറെയും ഇതുപോലുള്ള തർക്കങ്ങൾ, അതിൽ ഹുക്കും, അത് അതിനുള്ള കൂടുതൽ കഴിവ്, തർക്കങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ കഴിവാണ്. അതിന് ഇൽമു മാത്രം പോരാ, അതിന് ഇൽമു മാത്രം പോരാ, ഖുദാത്ത്, അവർക്ക് പ്രത്യേകമായ ബുദ്ധിയും ശേഷിയും വേണമെന്നാണ് ഇസ്ലാമിൽ. അങ്ങനെ അറിയപ്പെട്ട ചില ഖാദിമാർ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാനായ സഹാബി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ ഖദാഇന് വളരെ അറിയപ്പെട്ട സഹാബിയാണ്. ഷുറൈഹ് അൽ ഖാദി, പിന്നീട് താബികളുടെ കൂട്ടത്തിൽ ഉണ്ടായ ആളാണ് ഷുറൈഹ് അൽ ഖാദി. അതുപോലെ ഇയാസ് ഇബ്നു മുആവിയ, ഇയാസ് ഇബ്നു മുആവിയ അദ്ദേഹം ഖാദിയായിരുന്നു എന്ന് മാത്രമല്ല, ദക്കായിന് ബുദ്ധിക്ക് വളരെയധികം അറിയപ്പെട്ട ആളാണ്. ദക്ക ബുദ്ധിശക്തിയിൽ ഏറെ അറിയപ്പെട്ട ആളാണ് ഇയാസ് ഇബ്നു മുആവിയ. അദ്ദേഹം ഖാദിയായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ ഒന്ന് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ഖദ ഇത്ര സുന്ദരമായി വിധി പറയുന്നത്? അപ്പൊ പറഞ്ഞത്, അത് മോനെ പഠിപ്പിച്ചു തരാൻ കഴിയില്ല, അത് പഠിപ്പിച്ചു തരാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം സൈനികനായിരുന്ന ഈ സംഘത്തിലെ ആളുകളാണ് ഈ വാക്ക് പറഞ്ഞത്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇസ്നില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു സാബറുകളുടെ ക്ഷമാശീലരുടെ കൂടെയാകുന്നു. ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം വ്യക്തമാണ് അല്ലാഹുവിന് മഅയ്യത്തുണ്ട്. അല്ലാഹു ചിലരുടെ അല്ലാഹു എല്ലാവരുടെയും കൂടെ അവന്റെ ഇൽമു കൊണ്ടും ഇഹാസത്ത് കൊണ്ടും ഉണ്ട്, അവൻ ഉദ്ദേശിച്ച രൂപത്തിലുണ്ട്, അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ അവൻ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അവൻ മുകളിലാണെങ്കിലും മുകളിലായിരിക്കെ ആളുകളുടെ കൂടെ ഉണ്ടാവാൻ അവന് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഈ കൂടെ ഉണ്ടാവൽ അവൻ ഭൂമിയിൽ നമ്മോടൊപ്പം ഉണ്ടെന്നോ ഭൂമിയിൽ അവൻ ഇറങ്ങിയെന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാകും. ഇങ്ങനെയാണ് മുൻഗാമികൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഷേഖുൽ സാഹിബ് തൈമിയ ഇതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ശേഷം പറയുന്നത് നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്തത് അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്ത് അവനുണ്ട് എന്ന് തെളിയിക്കുന്ന ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു സൂറത്തു നിസായിൽ, വമൻ അസ്ദഖു മിൻ അല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാളും ഏറ്റവും സത്യമായി സംസാരിക്കുന്നവൻ ആരുണ്ട്? വമൻ അസ്ദഖു മിൻ അല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാളും സത്യം പറയുന്നവൻ ആരുണ്ട്? മറ്റൊന്ന് സൂറത്തു നിസായിലെ തന്നെ ആയത്ത് വമൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അതേ അർത്ഥമാണ്. ഒരു സ്ഥലത്ത് ഹദീസ് എന്ന് പറഞ്ഞു സംസാരത്തെ കുറിച്ച്, രണ്ടാമത്തെ ആയത്തിൽ ഖീൽ എന്ന് പറഞ്ഞു. ഖീൽ എന്നാൽ സംസാരമാണ്, ഖീൽ ഖൗൽ ഇതൊക്കെ സംസാരത്തിന് പറയുന്ന വാക്കാണ്. അള്ളാഹുവിനെക്കാളും സത്യം പറയുന്നവൻ ആരുണ്ട്? അള്ളാഹുവിനെക്കാളും സത്യം സംസാരിക്കുന്നവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന് ഖൗൽ കലാം എന്ന സിഫത്തുണ്ട്. അവൻ സംസാരിക്കുന്നവനാണ്, അവൻ മുമ്പേ സംസാരിക്കുന്നവനാണ്, അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കുക തന്നെ ചെയ്യും. ഇത് പ്രത്യേകം എടുത്തു പറയുന്ന എന്തിനാണ്? ജഹമിയാക്കൾ അവർ അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്തിനെ നിഷേധിച്ചു. അള്ളാഹു സംസാരിക്കുക, സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ പോലെ ആയിപ്പോലെ പടപ്പുകളെ പോലെ ആയിപ്പോകില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഖുർആൻ അള്ളാഹുന്റെ കലാമല്ല, പിന്നെന്താ മഖ്ലൂഖ്, അള്ളാഹുന്റെ സൃഷ്ടിയാണ്. അള്ളാഹുക്ക് കലാമില്ല. ഖുർആൻ അള്ളാഹുന്റെ പടപ്പാണെന്ന് പറഞ്ഞതിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഏറ്റവും അപകടകരമായ ഒരു വാദമുണ്ട്. എന്താ അത്? അള്ളാഹ് സംസാരിക്കുകയില്ല എന്ന വാദം. ഇമാം അഹ്മദ് ഹംബൽ പറഞ്ഞു, മൻ ഖാല അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഹുവ കാഫിർ, ആരെങ്കിലും ഖുർആൻ അള്ളാഹുന്റെ മഖ്ലൂഖാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകുന്നു. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള ഒരു സംശയത്തിനിടയില്ലാത്ത വണ്ണം പറഞ്ഞ വാക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ബിദ്അ, ഈ കുഫർ അതാദ്യമായി അത് കൂടുതൽ പ്രചരിക്കുകയും ഭരണാധികാരികൾ വരെ അതിന്റെ ആളുകളായി മാറുകയും ചെയ്തത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. അപ്പൊ ജഹമിയാക്കൾ അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിച്ചു. എന്നാൽ അള്ളാഹു സംസാരിക്കുന്നവനാണ്, സംസാരിക്കുകയില്ല എന്നത് ന്യൂനതയാണ്, ഐബാണ്. ഐബ് എങ്ങനെ അള്ളാഹുവിനുണ്ടാകും? ബിംബങ്ങൾക്ക് അള്ളാഹു ന്യൂനതയായി പറഞ്ഞ കാര്യമാണ് അവർ സംസാരിക്കില്ല എന്നുള്ളത്. ഖുർആൻ എത്ര സ്ഥലത്ത് മാലക്കും ലാ തംതിഖൂൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, എന്താണ് ഉണ്ടാത്തത് എന്ന് ചോദിച്ചു. അവർ കേൾക്കാൻ വേണ്ടിട്ടല്ല. അതുപോലെ അള്ളാഹു പശുക്കുട്ടിയെ കുറിച്ച് പറഞ്ഞു, അല്ല യർജിഉ ഇലൈഹിം ഖൗല, അതവരോടൊന്നും തിരിച്ചു പറയുന്നില്ല എന്നവർ കാണുന്നില്ലേ? അത് അയിബാണ് സംസാരിക്കുകയില്ല എന്നത്. അയിബ് ഒരിക്കലും അള്ളാഹുവിനില്ല. അവൻ സംസാരിക്കുന്നവനാണ്, അവൻ മുമ്പേ സംസാരിക്കുന്നവനാണ്, അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കുക തന്നെ ചെയ്യും. ഈ നോക്ക് ചില ഉദാഹരണങ്ങൾ. വൈദ് ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം, വൈദ് ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം, അള്ളാഹു പറഞ്ഞ സന്ദർഭം അഥവാ അള്ളാഹു പറയും യാ ഈസ ഇബ്നു മറിയം, ഓ ഈസ, അതിന്റെ ബാക്കി അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാ, ഓ ഈസ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ ഉമ്മയും അള്ളാഹുവിന് പുറമെ ഇലാഹുകളാക്കി നിങ്ങൾ സ്വീകരിക്കണമെന്ന്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ വഖൗലിഹി വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദല, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദല, ഇവിടെ തമ്മത് കലിമാതു എന്ന് കാണാം. അങ്ങനെ ഒരു ഖിറാഅത്ത് ഉണ്ട് ഖുർആൻ. നമ്മളൊക്കെ കയ്യിലുള്ള മുസ്ഹഫിൽ വതമ്മത് കലിമതു റബ്ബിക എന്നാണുള്ളത്. പക്ഷേ കലിമാതു എന്നൊരു ഖിറാഅത്ത് കൂടി ഉണ്ട്, മാലിക് യൗമിദ്ദീൻ കൂടാതെ മലിക് യൗമിദ്ദീൻ എന്ന ഖിറാഅത്ത് ഉണ്ടല്ലോ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഖിറാഅത്തിന്റെ ചില വ്യത്യാസങ്ങളോടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. ഏഴ് ഖിറാഅത്തുകൾ അനുവദിച്ചു ഏഴ് ഖിറാഅത്തുകൾ റസൂലുള്ളാഹി അവതരിച്ചു എന്ന് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഖിറാഅത്തുകൾ അത് പ്രത്യേകം ഇൽമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഖിറാഅത്ത് പ്രകാരം വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ എന്ന് മാത്രമല്ല വതമ്മത് കലിമത്തു റബ്ബിക എന്ന് കൂടിയുണ്ട്. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല, വതമ്മത് പൂർണ്ണമായിരിക്കുന്നു കലിമത്തു റബ്ബിക നിന്റെ റബ്ബിന്റെ വാക്കുകൾ, നിന്റെ റബ്ബിന്റെ കലിമ. സിദ്ഖ് വഅദല, സിദ്ഖ് കൊണ്ടും അദ്ല കൊണ്ടും. എന്താണ് സിദ്ഖ്? സത്യസന്ധത. അദ്ല എന്താണ്? നീതി. നീതി കൊണ്ടും സത്യസന്ധത കൊണ്ടും നിന്റെ റബ്ബിന്റെ വാക്കുകൾ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദലൻ ഫിൽ അഹ്കാം. സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദലൻ ഫിൽ അഹ്കാം. അള്ളാഹുവിന്റെ വാക്ക് മുഴുവൻ സിദ്ഖാണ്, സത്യസന്ധമാണ്. അവൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മുമ്പ് കഴിഞ്ഞതാകട്ടെ, അള്ളാഹു മലായിക്കത്തിന് പഠിച്ചതും ആദനവ്യ പഠിച്ചതും അള്ളാഹു ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും എല്ലാം അള്ളാഹു അവനെ ശപിച്ചതെല്ലാം ഖിയാമത്ത് നാളായാൽ സംഭവിക്കാൻ പോകുന്നതും സ്വർഗ നരകങ്ങളിൽ അള്ളാഹു കൊടുക്കുന്നതും ഇതൊക്കെ ഖബറുകളാണ്, വിവരങ്ങളാണ്. ഇതെല്ലാം സിദ്ഖാണ്, സത്യസന്ധമാണ്. എന്നാൽ അതിൽ നീതി എന്ന് പറഞ്ഞത് ഏതിലാണ്? അവന്റെ വിധിയെല്ലാം അള്ളാഹുവിന്റെ ഹുക്മ മുഴുവൻ നീതിയാണ്. അതിലൊരു അനീതിയുമില്ല. അള്ളാഹു ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീതിയാണ്. അള്ളാഹു ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷയുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീതിയാണ്. അള്ളാഹു ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് നീതിയാണ്. അള്ളാഹു അതിന് ഇന്ന പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിലാണ്. അള്ളാഹു നീതി, അവന്റെ ദീൻ മുഴുവൻ അതിലാകുന്നു. ഇതിലൊരു ദുൽമും ഇല്ല. അള്ളാഹു അടിമകളോട് ദുൽമ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. وكلم الله موسى تكليما അടുത്ത ആയത്ത് ഇബ്നു തൈമിയ റഹിമഹുള്ള എടുത്തു കൊടുത്തിട്ടുള്ളത് وكلم الله موسى تكليما الله موسى നബിയോട് സംസാരിച്ചു തക്ലീമൻ ഒരു സംസാരം സംസാരിച്ചു അപ്പോൾ അല്ലാഹു അവന്റെ ഉദ്ദേശിക്കുന്ന അവൻ ഉദ്ദേശിക്കുന്ന അടിമകളോട് അവൻ സംസാരിക്കും എന്നതിന് ഈ ഹദീസിൽ ഈ ആയത്തിൽ തെളിവുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ കലീമുള്ളാഹ് അല്ലാഹുവിന്റെ കലീമൻ അഥവാ അള്ളാഹുവിനോട് സംസാരിച്ച നബിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയും അതെ അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് അവിടുന്ന് അള്ളാഹുവിന്റെ കലീമാണ് മിൻഹും മൻ കല്ലമ അല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത് ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ് മിൻഹും അവരിലുണ്ട് അവരിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം മിൻ റുസുൽ നബിമാരിലുണ്ട് ഇതിന്റെ ആയത്തിന്റെ തൊട്ട് മുമ്പത്തെ ഭാഗം അതാണ് നബിമാരെ കുറിച്ചാണ് മിൻഹും അവരിലുണ്ട് മൻ കല്ലമ അല്ലാഹു അല്ലാഹു സംസാരിച്ചവർ ചിലരെ അള്ളാഹു അവരിൽ നബിമാരിൽ ചിലരെ പല പദവികൾ ഉയർത്തുകയുണ്ടായി അള്ളാഹു അവരോട് നേരിട്ട് സംസാരിക്കുക അള്ളാഹുവിനെ കാണാതെ അള്ളാഹു അവരോട് സംസാരിക്കുക എന്നത് അവരെ അള്ളാഹു ഉയർത്തലാണ് അങ്ങനെ സംസാരിച്ച നബിമാർക്ക് പ്രത്യേകം ശ്രേഷ്ഠതകൾ ഉണ്ട് വീണ്ടും വലമ്മ ജാഅ മൂസ ലിമീഖാതിന വകല്ലമഹു റബ്ബുഹു വലമ്മ ജാഅ മൂസ ലിമീഖാതിന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മീഖാത്തിന് വന്നപ്പോൾ നാം നിശ്ചയിച്ച സമയത്തും സന്ദർഭത്തിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും വകല്ലമഹു മൂസ നബിയോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ റബ്ബുഹു മൂസ നബിയുടെ റബ്ബ് ഈ ആയത്തും തൊട്ടുമുള്ള ആയത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം വകല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന ആയത്തും വകല്ലമഹു റബ്ബുഹു എന്നും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് ചില പഴച്ച കക്ഷികൾ വകല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന ആയത്ത് തഹരീഫ് ചെയ്തു ഇതിനെ മാറ്റിക്കളഞ്ഞു വകല്ലമ അല്ലാഹ എന്നാക്കി വകല്ലമ അല്ലാഹു മൂസ തക്ലീമ അല്ലാഹുവിനോട് മൂസ നബി സംസാരിച്ചു എന്നാവും അപ്പോ വകല്ലമ അല്ലാഹ മൂസ തക്ലീമ എന്നാക്കിയാൽ എന്നാൽ അള്ളാഹുവിന്റെ കലാമ തഹരീഫ് ചെയ്താൽ അങ്ങനെ ചെയ്തിട്ട് ആരാണ് ഇന്ന് വരെ വിജയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കലാമിലെ അവർക്ക് എങ്ങനെയും തിരുത്താൻ പറ്റാത്ത ആയത്ത വകല്ലമഹു റബ്ബുഹു കാരണം അവിടെ രണ്ട് സ്ഥലത്തും ദമീർ വന്നു കല്ലമഹു മുസാനബിയോട് സംസാരിച്ചു റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ് അതെങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ ഫായിലും അഫൂലാക്കാൻ കഴിയുകയില്ല നേരത്തെ കലാം അതിന്റെ ഫായിൽ അത് സംസാരിച്ച റബ്ബൻ അള്ളാഹ് അഫൂലാക്കി കല്ലം അല്ലാഹ എന്നാക്കി മുസാനബിയോ നബി അള്ളഹാനോട് സംസാരിച്ചു എന്നാക്കി ഇതെങ്ങനെയും മാറ്റാൻ കഴിയുകയില്ല. ഈ ആയത്ത് ഏത് സൂറത്തിനാണ്? സൂറത്തു അല അറാഫിലെ ആയത്താണ്. فلما جاء موسى لميقاتنا وكلمه ربه موسى عليه الصلاه والسلام നമ്മുടെ മീഖാത്തിന് വരികയും മൂസ നബിയുടെ റബ്ബ് മൂസ നബിയോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്തുണ്ടായത്? അള്ളാഹുവിന്റെ സംസാരം കേട്ടപ്പോൾ മൂസ നബിക്ക് ആഗ്രഹമായി റബ്ബിനെ കാണാൻ. ആ സമയത്താണ് ചോദിച്ചത്, ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക, അള്ളാഹുവേ നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ നോക്കട്ടെ. ഖാല ലൻ തറാനി ولكن انظر الى الجبل فان استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صائقا فلما افاق قال سبحانك تبت اليك وانا اول المؤمنين او اول المسلمين وانا اول المؤمنين ان موسى عليه الصلاه والسلام പറഞ്ഞു അഥവാ موسى نبي الله നീ എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ മുസാന അള്ളാഹു പറഞ്ഞു, എന്നെ താങ്കൾ കാണുകയില്ല. ലൻ തറാനി, ലൻ എന്നാൽ ഹത്താ തമൂത് എന്നാണ് അർത്ഥം, മരിക്കുന്നവരെ കാണുകയില്ല, ഒരിക്കലും കാണുകയില്ല എന്നല്ല. കാരണം മുഅ്മിനുകൾ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക തന്നെ ചെയ്യും. വലാകിനി ദുഇൽ അൽജബൽ, ആ പർവ്വതത്തിലേക്ക് ഒന്ന് നോക്കൂ. ഫൈനിസ്തഖറ മകാനഹു വസൗഫ തറാനി, അതവിടെ നിന്നാൽ അതവിടെ തന്നെ ഉണ്ടെങ്കിൽ നിനക്കെന്നെ കാണാം. എന്നാൽ അള്ളാഹു പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ ജലഹൂദക്ക, അത് തകർന്നുപോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീണു. എഴുന്നേറ്റപ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്തു. കാരണം ആ പർവ്വതത്തിന് പോലും ബലിഷ്ഠമായ അള്ളാഹു ഭൂമിയിൽ ആണികളായി ആഴ്ത്തി കളഞ്ഞിട്ടുള്ളതാണ് പർവ്വതങ്ങൾ, അതിനുപോലും റബ്ബിനെ കണ്ടു നിൽക്കാനുള്ള കൂവത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മൂസ നബിക്കുണ്ടാവുക? ബഷറായ മനുഷ്യനായ ആർക്കാണ് ഉണ്ടാവുക? എന്നാൽ സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് അള്ളാഹു റബ്ബിനെ കാണാനുള്ള ഖുവ്വത്ത് നൽകും, അള്ളാഹുവിനെ കണ്ടു നിൽക്കാനുള്ള ശേഷിയും ശക്തിയും അള്ളാഹു മുഅ്മിനുകൾക്ക് നൽകും. എന്നിട്ട് അള്ളാഹു അവനെ സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കും. കണ്ടാൽ അള്ളാഹുവിനെ കാണാതെ ഇബാദത്ത് ചെയ്തവരാണ് മുഅ്മിനുകൾ. റബ്ബിനെ കണ്ടാൽ അള്ളാഹുവിനെ കാണുക എന്നതായിരിക്കും അവരുടെ ഏറ്റവും വലിയ സന്തോഷം. സ്വർഗത്തിലെ സുഖങ്ങളെല്ലാം അവർ മറന്നുപോകും. അള്ളാഹുവിനെ കാണുക എന്നതാകും അവർക്ക് ഏറ്റവും സുഖമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ആ കാഴ്ച നിങ്ങൾക്ക് കാണണമെങ്കിൽ രണ്ട് നിസ്കാരങ്ങൾ മുടങ്ങാതെ നിങ്ങൾ സൂക്ഷിക്കുക, ബാക്കിയുള്ള എല്ലാ നിസ്കാരവും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രണ്ട് നിസ്കാരങ്ങൾ, ഫജ്റും അസ്റും. ഫജ്റും അസ്റും സ്വർഗത്തിൽ രണ്ടു നേരം മുഅ്മിനുകൾക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. രണ്ടു നേരം മുഅ്മിനുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കാണിച്ചു കൊടുക്കുമെന്നാണ് ഇൻഷാഅല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. الله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.